2024 മെയ് 22 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മാറ്റങ്ങൾ വരട്ടെ, അവർ തോൽക്കരുത്. ജീവിതത്തിൽ വി ശിവൻകുട്ടി, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എഴുതുന്നു. ലോകത്തിന് തന്നെ മാതൃകയാണ് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ നേട്ടങ്ങൾ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പിലാക്കിയതിലൂടെ 5,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് വിദ്യാലയങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങളുടെ വികസനത്തിനായി കഴിഞ്ഞ 7.5 വർഷത്തിനിടെ നടത്തിയത്. ഈ നിക്ഷേപം പൊതുവിദ്യാലയങ്ങളുടെ മുഖച്ഛായ തന്നെ മാറ്റി ക്ലാസ് മുറികളെ സാങ്കേതിക സൌഹൃദമാക്കി മാറ്റുന്നതിലൂടെ ആധുനിക വിദ്യാഭ്യാസ പ്രക്രിയയെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രാപ്യമാക്കി എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. അതിനു പിന്നാലെ പാഠ്യപദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുവാനുള്ള ശ്രമങ്ങളും നടത്തി. പുതിയ അധ്യയന വർഷത്തേക്കായി അധ്യാപകരെയും സജ്ജരാക്കേണ്ടതുണ്ട്. അവർക്കുള്ള അവധിക്കാല അധ്യാപക സംഗമങ്ങളും നടന്നുവരുന്നു. അധ്യാപന രീതി മാറണം. മാറുന്ന കാലത്തോട് സംവദിക്കാൻ പ്രാപ്തിയുള്ള അധ്യാപകരെയാണ് നമുക്ക് ആവശ്യം. ഓരോ വിദ്യാർത്ഥിയെയും കരിക്കുലം വിഭാവനം ചെയ്യുന്ന പഠന ലക്ഷ്യങ്ങൾ നേടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഈ ഉത്തരവാദിത്തം അധ്യാപകർക്കാണ്. അതിനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്കായി പഠന പിന്തുണ പരിപാടിയും പ്രൈമറി ക്ലാസുകളിൽ സമഗ്ര ഗുണമേന്മ പരിപാടിയും നടപ്പാക്കുന്നത്. പാഠ്യപദ്ധതിയുടെ അവിഭാജ്യ ഘടകമാണ് വിലയിരുത്തൽ പ്രക്രിയ. മാർക്ക് മാത്രം നൽകി കുട്ടികളെ തരംതിരിക്കുന്നതിൽ നിന്ന് ഗ്രേഡുകൾ നൽകി കുട്ടികളെ തട്ടുകളാക്കി തിരിച്ചു. അതേ രീതി ശാസ്ത്രം തന്നെ നമ്മൾ ഇപ്പോൾ ഹയർ സെക്കൻഡറി തലം വരെ സ്വീകരിച്ചു പോരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പരിഷ്കരണം നടപ്പിലാക്കിയത്. പരീക്ഷാ ജയവും ക്രിയാശേഷിയും മൂല്യനിർണയ പ്രക്രിയയിൽ പുരോഗമനപരമായ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെങ്കിലും അത് പൂർണ്ണമായി വിജയിപ്പിക്കുന്നതിൽ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ വിദ്യാർത്ഥിയെ കൃത്യമായി മനസ്സിലാക്കി അവരുടെ സമഗ്ര വികസനത്തിന് പിന്തുണ നൽകുക എന്നതിൽ വിലയിരുത്തൽ പ്രക്രിയയുടെ പ്രാഥമിക ധർമ്മം ഗൗരവത്തോടെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് 8-ാം ക്ലാസ് വരെ എല്ലാവർക്കും ക്ലാസ് കയറ്റം നൽകണം. അതേസമയം കുട്ടികൾ അടിസ്ഥാന ശേഷി നേടുന്നുണ്ടോ എന്ന കാര്യം പലരും അന്വേഷിക്കുന്നില്ല. നിരന്തര മൂല്യനിർണയത്തെ ഗൗരവമായ പഠന പ്രക്രിയയുടെ ഭാഗമായി പരിഗണിക്കേണ്ടതിന് പകരം പലപ്പോഴും അത് യാന്ത്രികമായി മാറുന്നുണ്ട്. ഇത് മാറണം. ലോകത്തെവിടെയും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാര സൂചികളായി പരീക്ഷകളെ തന്നെയാണ് ആശ്രയിക്കുന്നത്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഓരോ ക്ലാസ്സിലും ഓരോ വർഷവും ചുരുങ്ങിയത് 3 പരീക്ഷകൾ വീതം നടക്കുന്നു. പാദ, അർദ്ധ, വാർഷിക, വാർഷിക പരീക്ഷകൾ, ഇവയെല്ലാം പൊതുപരീക്ഷകളുടെ അതേ ഗൗരവ സ്വഭാവത്തോടെയാണ് നടത്താറുള്ളത്. എഴുത്തു പരീക്ഷ എങ്ങനെ വേണം? നമ്മുടെ സാമ്പ്രദായിക എഴുത്തു പരീക്ഷ രീതികളിലും ആലോചിത മാറ്റങ്ങൾ വേണം. വ്യത്യസ്തമായ കഴിവും അഭിരുചിയുമുള്ള കുട്ടികളെ പരിഗണിക്കുന്നത് കൂടി ആകണം പരീക്ഷകൾ. പുതിയ കാലം ആവശ്യപ്പെടുന്ന അടിസ്ഥാന ശേഷികളായ ക്രിയാത്മകതയും വിമർശനാത്മക ചിന്തയും ആശയവിനിമയ ശേഷിയും സംഘപഠനവും ഈ മൂല്യനിർണയ പ്രക്രിയയിൽ പരിഗണിക്കപ്പെടണം. ഇത്തരം പരീക്ഷകൾ കുട്ടികളിൽ ഉത്കണ്ഠ വളർത്തുന്നതാവുകയും ചെയ്യരുത്. നിലവിലെ SLC പരീക്ഷയിൽ മാറ്റങ്ങൾ ആലോചിക്കുന്നത് മേൽ സൂചിപ്പിച്ച വിവിധ ഘട്ടങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. രാജ്യത്തെ മറ്റെല്ലാ വിദ്യാഭ്യാസ പരീക്ഷ ബോർഡുകളെയും പോലെ തന്നെ മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിക്കേണ്ടതുണ്ട്. പരീക്ഷാ നിലവാരവും നടത്തിപ്പും നിരന്തരം പഠന വിധേയമാക്കുകയും ലോക മാതൃകൾ ഉണ്ടെങ്കിൽ ഇവ സ്വീകരിച്ച് നടപ്പാക്കുകയും വേണം. നമ്മുടെ നാട് ജനാധിപത്യ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഇടം കൂടി ആയതിനാൽ വിശാലമായ ചർച്ചകൾക്കൊടുവിൽ വേണം പരിഷ്കരണങ്ങൾ. ഈ പരിഷ്കാരങ്ങൾ ഒരു കുട്ടിയെ തോൽപ്പിക്കാനല്ല, ജീവിതത്തിൽ അവർ തോൽക്കാതിരിക്കാനാണ്.